Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Vishramati Asalyamashinsura Samyekanamadhi ಸಂಬಂಧಿ ಸ್ವರೂಪ ಪ್ರತ್ಯಮನಂ ದ್ವಾತ್ಮನಾ ಜಾಗೃತ ಸ್ವಪ್ನ ಅವಸ್ಥಾಂ ಪ್ರತಿ ಗಮನಂ ಬಾಹ್ಯ ವಿಷಯ ಪ್ರತಿಬೋಧೋ ಅವಿದ್ಯಾ ಕಾಮ ಕರ್ಮ ಬೀಜಸ್ಯ ಬ್ರಹ್ಮ ವಿದ್ಯಾ ಉದಾಸ ಅದಾಹನ ನಿಮಿತ್ತ ವಿದ್ಯಾ ಗೋಚಾಮ ಷಷ್ಟ ಏವತ ದಿಹಾ ವಿಪ್ರತೀತವ್ಯಂ ಯದಾ ಏವಂ ಸುಪ್ತಃ ಸೌರೇಣ ತೇಜಸಾಹಿ ನಾಟ್ಯಂತರ್ಗತೇನ ಸರ್ವಧಃ ಸಂಪನ್ನೋ ವ್ಯಾಪ್ತೋ ಭವತಿ ಮತ್ತು ವಿಶೇಷೇನ ಚಕ್ಷುರಾದಿ ನಾಡಿದ್ವಾರೇ ಬಾಹ್ಯ ವಿಷಯ ಭೋಗಾಯ ಅಪ್ರಸೃತಾನಿ ಕರ್ಣಾನಿ ಅಸ್ಯ ಅನ್ಯಸ್ಯ ಕರ್ಣಾನಿ ಅಸ್ಯ ತದಾ ಪುಂದಿ ತಸ್ಮದಯಂ ಕರ್ಣಾನಾಂ ನಿರೋಧ ಸ್ವಾತ್ಮನ್ಯೇವ ಅವಸ್ಥಿತಃ ಸ್ವಪ್ನಂ ವಿಜಾನಾತಿ ಇತಿ ಯುಕ್ತಂ. പറയുന്നത് സുഹൃത്തിയിൽ ജീവൻ എന്താ സംഭവിക്കുന്നത് എന്നു ജാഗ്രത എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഒന്ന് പറഞ്ഞത്. സ്വരൂപ പ്രത്യയം എന്താണ് ജാഗ്രത സ്വപ്നം. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു പറഞ്ഞു. അവിദ്യ കാമ കർമ്മ ബീജസ്, അവിദ്യ കാമ കർമ്മ ബീജം. ഇവിടെ സാധാരണ ഇതിനെല്ലാം കാരണമായി പറയുന്ന അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം. ഇവിടെ അവിദ്യ കാമ കർമ്മ ബീജം എന്ന് പറഞ്ഞിരിക്കുന്നു. അവിദ്യയുടെയും ബീജം എന്ന് പറഞ്ഞു. അവിദ്യ കാമം കർമ്മം, അവിദ്യ തന്നെ സ്വയം ബീജമാണ് സർവത്തിൽ. കാരണം സുഷുപ്തിയെ കുറിച്ച് പറയുമ്പോൾ ജാഗ്രത സ്വപ്ന സുഷുപ്തി അങ്ങനെ പ്രകടന ഗ്രന്ഥങ്ങളിലെല്ലാം സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം അങ്ങനെ പറയും. സുഷുപ്തി കാരണ ശരീരം എന്ന് പറയുന്നത് ജാഗ്രത സ്വപ്നങ്ങൾക്ക് കാരണമായിരിക്കും ആണ് സാധാരണ പറയാറ്. ജാഗ്രതത്തിലുള്ളത് സ്ഥൂല ശരീരം, സ്വപ്നത്തിൽ സൂക്ഷ്മ ശരീരം. സുഷുപ്തിയിൽ രണ്ടിനും കാരണമായതുകൊണ്ട് അവിടെ കാരണ ശരീരം അജ്ഞാനം പറയും. അതിനെ തന്നെ അവിദ്യ എന്നും പറയും. ജീവാശ്രിതമായിരിക്കുന്ന അവിദ്യ, ഈശ്വരാശ്രിതമായിരിക്കുന്നത് മായ, ഇങ്ങനെയെല്ലാം പറയും. വേറെ തിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്ന അവിദ്യ കാമകർമ്മത്തിന്റെ ബീജം എന്ന് പറഞ്ഞിരിക്കുന്നു. അവിദ്യയ്ക്കും കാമത്തിനും കർമ്മത്തിനും ബീജമായി, അതെന്താണ്? സാധാരണ പറയുന്ന അവിദ്യയാണോ മറ്റെന്തെങ്കിലുമാണോ? അതിന് വ്യക്തമാക്കിയിട്ടാണ് അടുത്ത് പറഞ്ഞ് ബ്രഹ്മവിദ്യ ഹുദാശ അദാഹനം. ബ്രഹ്മവിദ്യയാകുന്ന അഗ്നി കൊണ്ട് നശിക്കാത്ത ഒന്നുണ്ട്. ബ്രഹ്മവിദ്യ ആകുന്ന അഗ്നി എന്തിനെ പ്രകാശിപ്പിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കുന്നു? സ്വസ്വരൂപത്തെ. ബ്രഹ്മവിദ്യ സ്വസ്വരൂപത്തെയാണ് പ്രകാശിപ്പിക്കുന്നത്. തത്വമസി സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ആരെ? ജീവനെ ബോധിപ്പിക്കുന്നു. അങ്ങനെ ബോധിപ്പിക്കുന്നത് ഇതാണ് ബ്രഹ്മവിദ്യാഹുതാശ. അതുകൊണ്ട് ദഹിക്കുന്ന എന്തായിരിക്കും? ആ ജീവൻ എന്തിനെയാണോ അറിയാതിരിക്കുന്നത്. ആ ജീവൻ എന്തിനെ സംബന്ധിച്ചാണോ അറിവില്ലായ്മ ഉള്ളത്, ആ അറിവില്ലായ്മയായിരിക്കും ഇല്ലാതാക്കുന്നത്. സ്വരൂപജ്ഞാനം അതില്ലാതിരിക്കുന്നതാണ് സ്വരൂപജ്ഞാനം. ഒരു പ്രത്യേകിച്ചൊരു വസ്തുവോ പദാർത്ഥമോ ഒന്നും സ്വരൂപജ്ഞാനം ഇല്ലാതിരിക്കുക, താൻ ആരാണെന്ന് അറിയാതിരിക്കുക, അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഒരു വസ്തുവല്ല, പദാർത്ഥമല്ല. അറിവില്ലായ്മ എങ്ങനെ വസ്തുവാകുന്നു അല്ലെങ്കിൽ പദാർത്ഥമാകുന്നു? ആ സ്വരൂപജ്ഞാനം അതിനെ തന്നെ ചില സ്ഥലത്ത് അവിദ്യ എന്ന് പറയും, ചിലടത്ത് തന്നെ മായ എന്നും പറയും, പല പേരുകൾ പറയും. അതാണ് ബ്രഹ്മവിദ്യ കൊണ്ട് നശിക്കേണ്ടത്. അവിദ്യ കാമകർമ്മത്തിന്റെ ബീജം അത് നശിക്കുന്നു. ബ്രഹ്മവിദ്യ കൊണ്ട് അത് നശിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യമായി വരുന്ന അവിദ്യയും നശിക്കും. സ്വരൂപത്തെ കുറിച്ചുള്ള അജ്ഞാനം അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന അവിദ്യ എന്താണ്? സ്വരൂപത്തെ കുറിച്ചുള്ള അജ്ഞാനം തന്നെ അവിദ്യ, അവിദ്യ എന്ന് പറയുന്നു. അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് അവിദ്യ ശേഷിക്കുന്നു? അതിനാണ് ഇവിടെ പറഞ്ഞ അവിദ്യ കാമകർമ്മം എന്ന് പറഞ്ഞു. അപ്പൊ അവിദ്യ കാമകർമ്മങ്ങൾക്ക് ബീജമായ ഒരു അവിദ്യ, ആ വിദ്യയുടെ കാര്യമായിരിക്കുന്ന അവിദ്യ കാമകർമ്മങ്ങൾ. അങ്ങനെ ഇവിടെ ഭാഷകാരൻ രണ്ടായി തിരിച്ചിരിക്കുന്നു. അവിദ്യ ഇത് ചിലർക്ക് ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. കാരണം അവിദ്യ കാരണം പിന്നെ അതിന്റെ കാര്യമായ അവിദ്യ, രണ്ടവിദ്യയാണ്. അതുകൊണ്ട് ചിലർക്ക് വയ്ക്കാൻ അവിദ്യ കാമകർമ്മ ബീജം, കാമകർമ്മ ബീജമായിരിക്കുന്ന അവിദ്യ ക്ലിഷ്ടമായി വയ്ക്കാനുള്ള. അപ്പൊ അവിദ്യക്ക് കാരണമായ ഒരു അവിദ്യ എന്ന് പറയുമ്പോൾ മനസ്സിലായ അവിദ്യയാണ് സ്വരൂപജ്ഞാനം തന്നെ അറിയാൻ. ഇവ രണ്ടാമത് വരുന്ന വിദ്യ അതിന്റെ കാര്യമായി വരുന്നത്, സ്വരൂപജ്ഞാനത്തിന്റെ കാര്യമായി വരുന്നത്. സ്വരൂപജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥമായ ജ്ഞാനം, പരമാർത്ഥജ്ഞാനം. ആ ജ്ഞാനം ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം അവിദ്യയുണ്ട്, അവിദ്യയുടെ കാര്യമായ അവിദ്യയുണ്ട്. അവിദ്യ കാര്യമായി വരുന്ന അവിദ്യ എന്താണ്? സ്വരൂപ ജ്ഞാനം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഇത് താൻ ആത്മാവാണോ നിങ്ങൾ തന്റെ സ്വരൂപം സത്യദാനന്ദമാണോ എന്നറിയാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും താൻ ഇതാണോ ഈ പിണ്ഡമാണോ എന്നറിയും. അങ്ങനെ അറിഞ്ഞു ഞാനിതാണ് എന്നറിയും. ഈ ഒരു അറിവുണ്ടാകുന്നതിന് മുഖ്യമായ കാരണം എന്താണ്? സ്വരൂപത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അപ്പൊ അറിവില്ലായ്മയിൽ നിന്ന് ഒരറിവുണ്ടാകുന്നു. താൻ ആരാണെന്നറിയാത്തത് കൊണ്ട് തനിക്ക് മറ്റൊരറിവുണ്ടാകും. അതാണ് ഞാൻ ഇതാണെന്നറിയുന്നു, തന്നെ ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തി അറിയുന്നു. അതിന്റെ തന്നെ മറ്റു പേരാണ് ശരീരാഭിമാനം, അഹംബോധം. ഇത് അവിദ്യയുടെ കാര്യമായതുകൊണ്ട് ഇതിനെ അവിദ്യ എന്ന് പറയും. അതാണ് നമ്മുടെ രണ്ടാമത് പറയുന്ന അവിദ്യ, കാമകർമ്മം, അല്ല അവിദ്യ. സ്വരൂപ അജ്ഞാനം കൊണ്ടുവരുന്ന ദേഹബോധം, അത് അവിദ്യ കാര്യമായതുകൊണ്ട് അത് ജ്ഞാനമാണെങ്കിലും അതിന് അവിദ്യ. വിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യ അല്ലാത്തത്, ജ്ഞാനമല്ലാത്തത്. വിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അതാണ്. പക്ഷെ ഇവിടെ ദേഹാഭിമാനം, അഹംബോധം, ദേഹത്തിലുള്ള ജ്ഞാനം തന്നെയാണ്. പക്ഷെ അതും അവിദ്യ കാര്യമായതുകൊണ്ട് അതിനെയും അവിദ്യ. അതിനെ തുടർന്ന് വരുന്ന മമത്വ, എന്റേതെന്നുള്ള ബോധം, അതും അവിദ്യയാണ്. സ്വയോത വിദ്യയല്ല, അത് പ്രകാശമാണ്, അറിവാണ്. അറിവാണെങ്കിലും അത് അവിദ്യയുടെ കാര്യമായതുകൊണ്ട് അറിയിക്കുന്നു. അഹന്ത, മമത, അതിനെ തുടർന്ന് വരുന്ന അറിവുകളല്ല. ശരീരാഭിമാനത്തെ തുടർന്ന് വരുന്ന എല്ലാ അറിവുകളും അവിദ്യയാണ്. ഇത് യഥാർത്ഥമായ അറിവല്ല. യഥാർത്ഥമായ അറിവ് ഒന്നേ ഉള്ളൂ, സ്വരൂപജ്ഞാനം മാത്രമേ ഉള്ളൂ. അറിവില്ലാത്തടത്തോളം കാലം മറ്റ് പലതരത്തിലുള്ള അറിവുകളുണ്ടാവും, പലതരത്തിലുള്ള വിദ്യകളുണ്ടാവും. ഈ ശരീര സംബന്ധിയായി വരുന്ന വിദ്യ, ആ അറിവ് അനന്തമാണ്. ആ അറിവിനെല്ലാം ഇവിടെ പറയുന്നതാണ് അവിദ്യ. ഈ അറിവാണ് കാമത്തെ ഉണ്ടാക്കുന്നത്, ഈ ശരീരത്തെ അറിയുന്നു, ശരീരത്തിൽ ബോധം വരുന്നു. ഇത് അതേ ശരീരത്തിൽ തന്നെ തുടർന്ന് ബോധം വരുന്നു, മമ ഇതെന്റതാണ് ഈ ശരീരം. അങ്ങനെ ബോധം ശരീരത്തിൽ രണ്ടും വരുന്നു, അഹന്തയും വരുന്നു, മമതയും വരുന്നു. നീ ആരാണെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്. അത് അഹന്ത. ശരീരത്തിലുള്ള അഹംബോധം ഉണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും, ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്. തുടർന്ന് അതേ ശരീരത്തിൽ തന്നെ പറയുന്നു, ഈ ശരീരം എന്റെ ശരീരമാണ്, അത് നിന്റെ ശരീരമാണ്. ഇവ മമത. ഇതെല്ലാം വാസ്തവത്തിൽ അറിവില്ലായ്മയല്ല, അറിവാണ്. അതിന്റെ മമതയും അറിവാണ്. പക്ഷെ അത് അവിദ്യാകാര്യമായതുകൊണ്ട് അവരുടെ ഭാഷകാരൻ പറയും അത് അവിദ്യയാണ്, അത് കാമത്തിന് ഹേതുവായിരിക്കും. ശരീരത്തിൽ അഭിമാനം ഉണ്ടാകുമ്പോൾ ഈ ശരീരത്തോട് കാമം വരുന്നു. ഈ ശരീരത്തോട് ആസക്തി വരുന്നു. ഇത് ഇതിനു വേണ്ടി പലതും ചെയ്യണം. മമത വരുന്നു, ആസക്തി വരുന്നു. പ്രവൃത്തി തുടങ്ങുന്നു, ഈ ശരീരത്തെ സംരക്ഷിക്കുന്ന, ഈ ശരീരത്തെ നിലനിർത്തുന്ന പ്രവൃത്തി. ആ തരത്തിൽ അജ്ഞാനകാര്യമായിരിക്കുന്ന അവിദ്യാരൂപത്തിലുള്ള വിദ്യ, അല്ലെങ്കിൽ വിദ്യാരൂപത്തിലുള്ള അവിദ്യ, അത് കാമകർമ്മങ്ങൾക്ക് ഹേതുവായി തീരും. ഇവിടെ ബ്രഹ്മവിദ്യ അഗ്നി കൊണ്ട് അജ്ഞാനം നശിക്കണം എന്ന് പറയുന്നു. സ്വരൂപത്തെ കുറിച്ചുള്ള അജ്ഞാനം നശിക്കണം. നീ ആരാണെന്ന് വാസ്തവത്തിൽ അറിയുന്നുണ്ടോ? എനിക്കറിയാം ഞാനൊരു പുരുഷനാണ്, അല്ലെങ്കിൽ താൻ മറ്റെന്തെങ്കിലുമാണ്, അങ്ങനെ എന്നെ കുറിച്ച് അറിയാം. എനിക്ക് എന്നെ കുറിച്ച് യാതൊരു സംശയവും ഇല്ല. മറ്റുള്ളവരെ കുറിച്ച് സംശയമില്ല, എന്നെ കുറിച്ച് സംശയമില്ല എന്ന് തന്നെ കുറിച്ച് വ്യക്തമായും ദൃഢമായും അറിയുന്നു. ഇതാണ് അവിദ്യയുടെ ദാർഢ്യം എന്ന് പറയുന്നത്. ഇതാണ് മൂലാജ്ഞാനം. സർവത്തിനും കാരണമായിരിക്കില്ല അജ്ഞാനം, അത് വളരെ ദൃഢമാണ്. മറിച്ച് താൻ ഇന്നാരാണെന്ന് അറിയുന്നില്ല, അറിയാതിരിക്കുന്നു. അജ്ഞാനം ഒന്ന് മാത്രമാണ് ഈ ആത്മവിദ്യയോട് നശിക്കുന്നത്. തത്വമസ്തി എന്ന് ശ്രുതി ബോധിപ്പിക്കുമ്പോൾ ആ ജ്ഞാനം നശിക്കുന്നു. ആ ജ്ഞാനത്തിന്റെ നേരിട്ടുള്ള കാര്യം, ശരീരത്തിലുള്ള അഹംബോധം, മമതാബോധം, ഇതെല്ലാം നശിക്കുന്നു. ആ മൂല അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ തുടർന്നു വരുന്ന അവിദ്യ നശിക്കുന്നു. തുടർന്ന് അതുകൊണ്ട് വരുന്ന കാമങ്ങൾ നശിക്കുന്നു. ശരീരാഭിമാനം കൊണ്ട് വരുന്ന കാമം, ശരീരാഭിമാനം കൊണ്ട് ശരീരത്തോട് തന്നെ കാമം വരുന്നു, അത് നശിക്കുന്നു. ആ കാമപ്രേരിതമായി വരുന്ന കർമ്മങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടതാണ്, അത് നശിക്കുന്നു. മൂല അജ്ഞാനത്തിന്റെ നാശം, അജ്ഞാന കൊണ്ടുവരുന്ന അവിദ്യ, അഹംബോധം, മമത തുടങ്ങിയ അത് നശിക്കുന്നു. അവിദ്യ, അഹംബോധം, അവിദ്യ രണ്ടും ഒന്നാണ്. അതുകൊണ്ട് വരുന്ന കാമം അത് നശിക്കുന്നു. ആ കാമം കൊണ്ട് വരുന്ന കർമ്മങ്ങൾ നശിക്കുന്നു. ഇതാണ് തത്വനിഷ്ഠ എന്ന് പറയുന്നത്, തത്വജ്ഞാനിയുടെ അവസ്ഥയിൽ, ജ്ഞാനത്തിന്റെ നിലയിൽ. അങ്ങനെ നശിക്കുമ്പോ ഇവിടെ പറഞ്ഞു ജാഗ്രത സ്വപ്നാവസ്ഥാം പ്രതിഗമനം. ആ മൂലാജ്ഞാനം നശിച്ചു, അജ്ഞാനകാര്യമായ അവിദ്യ കാമകർമ്മങ്ങൾ നശിച്ചു, പിന്നീട് ജാഗ്രത സ്വപ്നാവസ്ഥകളിലേക്ക് പോകുന്നു. സ്വരൂപ പ്രക്ഷേപനം, സുഷുപ്തിയിൽ നിന്നുള്ള അപ്രച്യുതിക്ക് കാരണം അജ്ഞാനം നശിക്കാത്താണെന്ന് പറഞ്ഞു. ഇവിടെ സ്വാഭാവികമായിട്ട് സംശയമുണ്ടാവും. അങ്ങനെ ഒരു അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ഉറങ്ങാനും ഉണരാനും സ്വപ്നം കാണുന്നതെല്ലാം കഴിയുന്നു. കാരണം ആ അജ്ഞാനം നശിക്കാത്തതുകൊണ്ടാണ് സ്വരൂപ പ്രത്യുപനം എന്ന് പറഞ്ഞത്. അതുപോലെ തത്വജ്ഞാനം, അജ്ഞാനം നശിച്ചു കഴിഞ്ഞു വീണ്ടും അയാൾ സുഷുപ്തിയിലേക്കും സ്വപ്നത്തിലേക്കും പോകുന്നതിനുള്ള യുക്തി എന്താണ്? അങ്ങനെ ചോദിക്കും. പറയുന്ന കാര്യത്തിനൊരു യുക്തി വേണം. അജ്ഞാനം നശിക്കാത്തത് കൊണ്ടാണ് ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് വരുന്നതെങ്കിൽ അജ്ഞാനം നശിച്ചാൽ പിന്നെ ജാഗ്രത സ്വപ്നങ്ങളിൽ വരാൻ പാടില്ലല്ലോ. അജ്ഞാന നാശത്തോടുകൂടി എന്തുവരും? തുടർന്നു വരുന്ന അവിദ്യ നശിക്കും, ദേഹാഭിമാനം, മമത, അത്തരം ജ്ഞാനങ്ങൾ നശിക്കുന്നു. നശിച്ചു കഴിഞ്ഞാൽ പിന്നെ കാമവും കർമ്മമില്ല. പിന്നീടെങ്ങനെ അയാൾക്ക് ജാഗ്രതയിലേക്ക് വരാൻ കഴിയും? കാരണമില്ലല്ലോ, കാര്യമുണ്ടാവത്തില്ല. അവിദ്യ കാരണമില്ലെങ്കിൽ അവിദ്യയാകുന്ന കാര്യമില്ല, വിദ്യ കാരണമാകുന്ന അജ്ഞാനമില്ലെങ്കിൽ അവിദ്യ കാര്യമില്ല. പിന്നെ അയാൾക്ക് സ്വരൂപ പ്രച്യുതി എങ്ങനെ സംഭവിക്കുന്നു? അയാളുടെ സമാധാനത്തെ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു, എന്നാലത് വ്യക്തമായി ധരിക്കേണ്ട ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ജാഗ്രത സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ജാഗ്രത സ്വപ്നങ്ങൾ ഈ അവിദ്യ കർമ്മങ്ങൾ ഉള്ളിടത്തേ ഉള്ളൂ, അല്ലടത്ത് ജാഗ്രത സ്വപ്നങ്ങളില്ല. ദേഹാഭിമാനം, മമത, അതിനെ തുടർന്ന് വരുന്ന കാമകർമ്മങ്ങൾ, ഇതാണ് സംസാരം. ഈ സംസാരം തന്നെയാണ് ജാഗ്രത സ്വപ്നത്തിൽ. അതിന് നമുക്ക് സ്വപ്ന സംസാരം എവിടെ ഇതെല്ലാം കാമകർമ്മങ്ങളും. ഈ ജാഗ്രത ആത്മബോധമില്ലാത്ത ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഈ ജാഗ്രത. ആത്മബോധമുള്ള ഒരാളെ സംബന്ധിച്ച് ഈ ജാഗ്രത ഇല്ല എന്നുള്ളതാണ് പ്രമാണം. സ്വപ്നവുമില്ല, സ്വപ്നലോകവുമില്ല. സ്വപ്ന ജീവൻ മുക്തി തത്വജ്ഞാനിയുടെ വ്യവഹാരമെല്ലാം എങ്ങനെ സംഭവിക്കും? അതുകൊണ്ടാണ് ആ ജാഗ്രതത്തിനെ ഈ ജാഗ്രതയിൽ ഉൾപ്പെടുത്താതെ, അജ്ഞന്റെ ജാഗ്രത ഉൾപ്പെടുത്താതെ അതിനെ പരാജാഗ്രത എന്ന് പറഞ്ഞു. ആ തത്വജ്ഞന്റെ ജാഗ്രത അവിടെ അതിനെ ഈ ജാഗ്രത നിന്ന് വേർതിരിച്ച് പറയുന്നതിന് കാരണം അവിടെ തത്വജ്ഞനൻ വ്യവഹാരമുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിലും ഈ അവിദ്യ കാമകർമ്മ അവിടെ നശിച്ചിരിക്കും. എന്തുകൊണ്ട്? അതിന്റെ ബീജം നശിച്ചു. ദേഹാഭിമാനം, മമത തുടങ്ങിയ അവിദ്യ അത് നശിച്ചു. അതാണല്ലോ ജ്ഞാനത്തിന്റെ ഫലം. അതുകൊണ്ട് പ്രേരിതമായി വരുന്ന കാമം അവിടെ ഇല്ല. ദേഹാഭിമാന പ്രേരിതമായി വരുന്ന കാമില്ല. ഇച്ഛ അതില്ല. അതിനെ തുടർന്ന് വരുന്ന പ്രവൃത്തികളുണ്ട്. ഒരു തത്വജ്ഞനിൽ സ്വരൂപ പ്രക്ഷേപണം സംഭവിക്കുന്നില്ല. സുഷുപ്തി, ജാഗ്രത, സ്വപ്നങ്ങളിലൊന്നും സ്വരൂപ പ്രക്ഷേപണം സംഭവിക്കുന്നു. പക്ഷെ തത്വജ്ഞന് അങ്ങനെയാണല്ലോ കാണുന്നത്. തത്വജ്ഞനും അന്നപാനാദി വ്യവഹാരവും ഇച്ഛ ഉണ്ടാകാതെ അതങ്ങനെ സംഭവിക്കുന്നു. ശിഷ്യന് ഉപദേശം കൊടുക്കുന്നുണ്ട്. ശിഷ്യന്റെ ക്ഷേമത്തെ, കല്യാണത്തെ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള കാമമുണ്ട്. കാമത്തിനനുസരിച്ചുള്ള കർമ്മം നമ്മൾ കാണുന്നുണ്ട്. ലോകസംഗ്രഹ പ്രവൃത്തി ഉൾപ്പെടെയുള്ള സർവകർമ്മങ്ങളും കാണുന്നുണ്ട് തത്വജ്ഞൻ. അല്ലെങ്കിൽ ശിഷ്യ ഉപദേശ രൂപത്തിലുള്ള കർമ്മങ്ങൾ എല്ലാം കാണുന്നുണ്ട്. അവിദ്യാകാമകർമ്മങ്ങൾ ഇനി അവിദ്യയും കാണുന്നുണ്ട് തത്വജ്ഞൻ. കാരണം തത്വജ്ഞൻ ശരി ആത്മാവിനെ അറിയുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം അറിയാനുണ്ട്? എല്ലാം അറിയുന്നുണ്ടോ തത്വജ്ഞൻ? എല്ലാം അറിയുന്നില്ലല്ലോ. ആത്മാവിനെ അറിഞ്ഞു എന്ന് പറയുന്നത് ശരി, പക്ഷെ ലോകത്തെ അറിയുന്നില്ലല്ലോ. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നു. ഭൂത വർത്തമാന ഭാവികളെ അറിയുന്നുണ്ട്. ഭൂത സൂക്ഷ്മങ്ങളെല്ലാം അതാത് രൂപത്തിൽ അറിയുന്നുണ്ട്. അതൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ അറിയണമെന്നില്ല തത്വജ്ഞൻ. അറിയണമെന്ന് നിയമവുമില്ല, അറിയുന്നുമില്ല. തത്വജ്ഞന് പരഹൃദയജ്ഞാനം വേണമെന്നില്ല. അഷ്ടൈശ്വര്യങ്ങൾ അതൊക്കെ അതിലൂടെ അറിയുന്ന കാര്യങ്ങൾ, അണിമാദിത്യതികളിലൂടെ അറിയുന്ന കാര്യങ്ങൾ തത്വജ്ഞൻ അറിയണമെന്നില്ല. അങ്ങനെയൊന്നും അങ്ങനെ ഒരുപാട് അറിവില്ലായ്മയുണ്ട്. അപ്പൊ അവിദ്യ എങ്ങനെ നശിക്കും തത്വജ്ഞൻ? അവിദ്യാകാമകർമ്മങ്ങൾ എങ്ങനെ നശിക്കും? നശിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ സ്വരൂപ പ്രചോദനം അല്ലേ എന്ന് സംശയിക്കും. പ്രഹൃദയജ്ഞാനം പോലെയുള്ള കാര്യങ്ങൾ തത്വജ്ഞാനത്തിന്റെ ഫലമല്ല, മണിമാതി ഐശ്വര്യത്തിന്റെ ഫലമാണ്, ഐശ്വര്യഫലമാണ്. സാധനങ്ങൾ അനുഷ്ഠിക്കുക നേടിക്കഴിഞ്ഞാൽ അത്തരം ഫലങ്ങൾ ഉണ്ടാവും. തത്വജ്ഞാനത്തിന്റെ അടയാളമാണ്. തത്വജ്ഞാനത്തിൽ എന്താ മമത നശിക്കുന്നു? തത്വജ്ഞാനത്തിൽ ശോകപാരം താരയിതി നരദനോട് പറഞ്ഞു. അതാണ് അതിന്റെ ഫലമായിട്ടുള്ളത്. മറ്റുള്ളതൊന്നുമില്ല, അത്ഭുതങ്ങളൊന്നും അതിന്റെ ഫലമാണ്. അവിടെ ഈ തത്വജ്ഞാനം കാണുന്നുണ്ടല്ലോ, അറിവില്ലായ്മ, കാമകർമ്മങ്ങളെല്ലാം ഈ പറഞ്ഞ തരത്തിൽ. അപ്പൊ സ്വരൂപപ്രചോദനം സംഭവിക്കുന്നില്ലേ, മനം പറയുന്ന എന്താണോ സംഭവിക്കുന്നില്ല. തത്വജ്ഞനും തത്വജ്ഞന്റെ വ്യവഹാരത്തെ അനുസരിച്ച് നമുക്ക് പറയാം, തത്വജ്ഞനും ജാഗ്രത സ്വപ്ന സൃഷ്ടികളെല്ലാം ഉണ്ട്. അജ്ഞന്റെ ഇതുപോലെ തന്നെ, എന്നാൽ വ്യത്യാസമുണ്ട്.